2020 December 27 ഞായർ, വാരാന്ത്യ കൗമുദി 3-ാം പേജിൽ നിന്ന്. രജനീകാന്തിനെ വേണ്ടെന്ന് അന്ന് ജോൺ എബ്രഹാം പറഞ്ഞു. ജോൺ എബ്രഹാമിന്റെ വിഖ്യാത ചിത്രം അഗ്രഹാരത്തിൽ കഴുതയുടെ നിർമ്മാതാവ് ചാർലി ജോൺ പുത്തൂരാനുമായി അഭിമുഖം നടത്തിയത് വി എസ് രാജേഷ്. മദ്രാസിൽ സദേൺ ഫിലിം ചേംബർ ആക്ടിംഗ് സ്കൂളിന്റെ ചുമതലയുള്ള പ്രഭാകരൻ രണ്ട് യുവനടന്മാരെ ക്ലാസ് റൂമിൽ നിന്ന് വിളിച്ചിറക്കി. ഒരാളുടെ പേര് ജോസ്, രണ്ടാമന്റെ പേര് ശിവാജി റാവു ഗേക്വാദ്, പിൽക്കാലത്ത് രജനീകാന്ത്. സംവിധായകൻ ജോൺ എബ്രഹാമിനോട് ഇവരിൽ ആരെയെങ്കിലും പറ്റുമോ എന്ന് നോക്കാൻ പ്രഭാകരൻ പറഞ്ഞു. അഗ്രഹാരത്തിൽ കഴുതൈ എന്ന തന്റെ ചിത്രത്തിലേക്ക് നടനെ തേടിയെത്തിയതായിരുന്നു ജോൺ. ഇരുവരോടും ജോൺ ഒന്ന് രണ്ട് കാര്യങ്ങൾ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അന്ന് ജോസിനെ കാണാൻ പിന്നെയും മേനയുണ്ടായിരുന്നു. രജനീകാന്തിനോട് ജോണിന് ഒട്ടും ഇഷ്ടം തോന്നിയില്ല. എന്നോടും അഭിപ്രായം ചോദിച്ചു. ആകർഷിക്കുന്ന ഒരു പരിവേഷം അന്ന് രജനീകാന്തിന് ഇല്ലായിരുന്നു. എനിക്കും താല്പര്യം തോന്നിയില്ല. അങ്ങനെ രജനീകാന്തിനെയും ജോസിനെയും ജോൺ എബ്രഹാം വേണ്ടെന്ന് പറഞ്ഞു. ജോസ് പിൽക്കാലത്ത് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ നടനായി. രജനീകാന്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ചാർലി ജോൺ പുത്തൂരാൻ സംസാരിക്കുകയായിരുന്നു. നിർമ്മാതാവ് തിരുവനന്തപുരത്തുണ്ട്. ജോൺ എബ്രഹാമിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം അഗ്രഹാരത്തിൽ കഴുതയുടെ നിർമ്മാതാവാണ് ചാർലി ജോൺ. 1977 മികച്ച തമിഴ് ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ജോൺ സ്വീകരിച്ചപ്പോൾ നിർമ്മാതാവ് എന്ന നിലയിൽ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയിൽ നിന്ന് ചാർലിയും അവാർഡ് ഏറ്റുവാങ്ങി. ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷമായിരുന്നു അതെന്ന് അദ്ദേഹം പറഞ്ഞു. അഗ്രഹാരത്തിൽ കഴുതയെ നിർമ്മിച്ച് 4.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ആ കഥ തിരുവനന്തപുരത്ത് PMG ലൂർദ് പള്ളിക്ക് സമീപമുള്ള വസതിയിലിരുന്ന് ചാർലി ജോൺ കേരള കൗമുദിയോട് പറഞ്ഞു. 1960കളുടെ ഒടുവിൽ ഞാൻ ബിസിനസ് ആവശ്യമായി പൂനെയിലായിരുന്നു താമസം. അന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പ്രേംസാഗർ എന്നയാളിന്റെ ഡിപ്ലോമ ഫിലിം ഷൂട്ട് ചെയ്തത് അവിടെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. രഹ്ന സുൽത്താനും നവീൻ നിശ്ചലുമായിരുന്നു അഭിനേതാക്കൾ. രാമാനന്ദ സാഗറിന്റെ മകനാണ് പ്രേംസാഗർ. മലയാളിയുടെ വീട്ടിലാണ് ഷൂട്ടിംഗ് എന്നതിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ജോണിനെയും അവർ കൂടെ കൂട്ടി. അങ്ങനെയാണ് ജോൺ എബ്രഹാമുമായി അടുത്തത്. പിന്നെ ജോൺ എന്റെ പതിവ് സന്ദർശകനായി. മദ്യപിക്കുമെന്നല്ലാതെ യാതൊരു പ്രശ്നവുമില്ല. ഞാൻ അടുത്തിടപഴകിയ പോലെ മറ്റാരും ജോണുമായി അത്രയും അടുത്തിട്ടുണ്ടെന്ന് കരുതുന്നില്ല. നല്ല മനുഷ്യനായിരുന്നു ജോൺ. അന്നേ നമ്മൾക്കൊരു സിനിമയെടുക്കാമെന്ന് ജോൺ പറയുമായിരുന്നു. പൂനെയിൽ നിന്ന് 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. 1974 ഒരു ദിവസം ജോൺ എന്നെ അന്വേഷിച്ച് ഇവിടെ വീട്ടിൽ വന്നത്. കൂടെ വെങ്കട് സ്വാമിനാഥൻ എന്നൊരാളും ഉണ്ടായിരുന്നു. സിനിമയെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യാനാണ് ജോണിന്റെ വരവ്. വെങ്കിട്ടുമായി ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയത്. സിനിമയുടെ പേര് അഗ്രഹാരത്തിൽ കഴുതൈ. തമിഴിലാണ് ചിത്രം. പേര് കേട്ടപ്പോൾ വേറെ പേരിട്ടുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ മറ്റൊരു പേരും അതിന് ചേരില്ലെന്നായിരുന്നു ജോണിന്റെ മറുപടി. നിർമ്മാണ പങ്കാളിയാകാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഫിലിം ഫൈനാൻസ് കോർപ്പറേഷനിൽ നിന്ന് 3 ലക്ഷം രൂപ വായ്പയെടുക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഞാൻ 50,000 രൂപ മുടക്കിയാൽ മതി. ജോൺ ആയതിനാൽ ഞാൻ സമ്മതിച്ചു. ചെന്നൈയിലായിരുന്നു ഷൂട്ടിംഗ് നിശ്ചയിച്ചത്. മുഖ്യ കഥാപാത്രം ഒരു പ്രൊഫസറായിരുന്നു. ആ വേഷത്തിലേക്ക് സംഗീത സംവിധായകൻ MB ശ്രീനിവാസനെ നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സഹകഥാപാത്രത്തെ വേണമായിരുന്നു. അങ്ങനെയാണ് പൂനെയിൽ ജോണിന്റെ കൂടെ പഠിച്ച പ്രഭാകരന്റെ ആക്ടിംഗ് സ്കൂളിലെത്തിയത്. രജനിയെയും ജോസിനെയും തള്ളി ആ വേഷത്തിൽ രാജൻ എന്നൊരാളെ നിശ്ചയിച്ചു. FFC നിന്ന് വിചാരിച്ചതുപോലെ വായ്പ കിട്ടിയില്ല. 10 ദിവസം ഷൂട്ട് ചെയ്ത് അത് FFC ബോംബെ ഓഫീസിൽ കൊണ്ടുപോയി കാണിച്ചെങ്കിലും ആ വർഷം ഇനി ഫൈനാൻസ് ചെയ്യുന്നില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. ഒടുവിൽ മുഴുവൻ ചെലവും ഞാൻ വഹിക്കാമെന്നേറ്റു. സിനിമ പൂർത്തിയായപ്പോൾ 3.5 ലക്ഷം രൂപയായി. ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരു കഴുതയെ വേണമായിരുന്നു. ഒരു കഴുതയുടെ തലയും. ഡോബി കട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ 1 മാസം മുമ്പ് കുഴിച്ചിട്ട കഴുതയുടെ തലയെടുക്കാമെന്നായി. അത് സിനിമയിൽ ഉപയോഗിച്ചു. ചെറിയൊരു കഴുതക്കുട്ടിയെ വാങ്ങുകയും ചെയ്തു. അഗ്രഹാരത്തിൽ കഴുതൈ എന്ന സിനിമയ്ക്കെതിരെ ബ്രാഹ്മണ സംഘം തമിഴ്നാട്ടിൽ വൻ പ്രതിഷേധം നടത്തി. അതിന്റെ ഭാഗമായി അവിടെ ചിത്രം നിരോധിച്ചു. എന്നാൽ ആ സിനിമയിലൂടെ ആദ്യത്തെ ദേശീയ അവാർഡ് തമിഴകത്തെത്തിയത് വേറൊരു കാര്യം. കേരളത്തിൽ റിലീസ് ചെയ്യാൻ ശ്രമിച്ചു. അച്ചാണി ടിവിയും ജനശക്തി ഫിലിംസ് ജയപാലമേനോനുമൊക്കെ നോക്കി. എന്നാൽ അനവധി അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടു. ഇന്ത്യൻ പനോരമയിലും പ്രദർശിപ്പിച്ചു. നിർമ്മിതി ഫിലിംസ് എന്നൊരു ബാനറിലാണ് അഗ്രഹാരത്തിൽ കഴുതൈ നിർമ്മിച്ചത്. ദൂരദർശനിൽ കാണിക്കാൻ തയ്യാറായെങ്കിലും തമിഴ്നാട്ടിലെ നിരോധനം മൂലം അത് നടന്നില്ല. 2 വർഷം മുമ്പ് ചിത്രം ലോക്സഭാ ടിവിയിൽ കാണിച്ചു. എനിക്ക് സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടായില്ല. തുടർന്ന് ഹെൻറി എന്ന സുഹൃത്തുമായി ചേർന്ന് അപ്സര ഫിലിംസ് എന്നൊരു വിതരണ കമ്പനി രജിസ്റ്റർ ചെയ്തു. യവനിക എന്ന KG ജോർജ് സിനിമയിൽ നിർമ്മാണ പങ്കാളിയായി. വിതരണം ചെയ്തു. പിന്നീട് ജോഷിയുടെ പോസ്റ്റ്മോർട്ടം, ലെനിൻ രാജേന്ദ്രന്റെ ചില്ല്, MDയുടെ കൊച്ചുതെമ്മാടി തുടങ്ങി കുറേ ചിത്രങ്ങൾ വിതരണത്തിനെടുത്തു. നോ പ്രോഫിറ്റ് നോ ലോസിലെത്തിയപ്പോൾ ഞാൻ പിന്മാറി. സൌഹൃദം തുടർന്നു. ജോണുമായുള്ള സൗഹൃദം അദ്ദേഹം മരിക്കുന്നത് വരെ തുടർന്നു. എന്റെ വീട്ടിലും ജോണിന് വലിയ സ്വാതന്ത്ര്യമായിരുന്നു. എന്റെ ഭാര്യയുടെ ഇഷ്ടഭക്ഷണങ്ങൾ ഉണ്ടാക്കി നൽകാൻ പറയുമായിരുന്നു. ഒരിക്കൽ രാത്രി ജോൺ വന്നപ്പോൾ ഞങ്ങളില്ലായിരുന്നു. ഭാര്യയുടെ അച്ഛനും അമ്മയുമാണ് ഉണ്ടായിരുന്നത്. ഗേറ്റ് പൂട്ടിയതിനാൽ ജോൺ മതിൽ ചാടാൻ നോക്കി. പട്രോളിംഗ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പിടികൂടി. പിന്നെ ഞാൻ വന്നാണ് കൂട്ടിക്കൊണ്ടുവന്നത്. കെ ജി ജോർജിന്റെ ഉൾക്കടൽ എന്ന സിനിമയുടെ ചിത്രീകരണം ഈ വീട്ടിലാണ് നടന്നത്. റീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശോഭയുടെ വീടായിരുന്നു. ശരദിന്ദു എന്ന ഗാനത്തിന്റെ ചിത്രീകരണവും ഈ വീട്ടിലായിരുന്നു. ജോർജ് ഓണക്കൂറും ഞാനും നാട്ടുകാരായിരുന്നു. അങ്ങനെയാണ് വീട് ഷൂട്ടിങ്ങിന് നൽകിയത്. 20 വർഷം മുമ്പ് വീട് റെനോവേറ്റ് ചെയ്തു. ഇപ്പോൾ ടിവിയിൽ ശരദിന്ദു കാണുമ്പോഴാണ് പഴയ വീട് കാണാനാവുന്നത്, ചാർലി ജോൺ പുത്തൂരാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.